ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
സത്യൻ എന്ന നടനെക്കുറിച്ച്, സത്യൻ എന്ന നായകനെക്കുറിച്ച് ഇടതുകൈ അരയിൽ കുത്തി ഒരു 20 ഡിഗ്രി ചരിവിൽ നെഞ്ചും വിരിച്ച് നിന്ന് ഡയലോഗ് പറയുന്ന ആളല്ലേ എന്ന് പുതുതലമുറ ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അനുകരണ കലാകാരന്മാർ സത്യനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് നടത്തുന്ന അവതരണങ്ങളിലെല്ലാം സത്യൻ അതുമാത്രമാണ്.
എങ്ങോട്ടാ? ഓ, അമ്പലത്തിലേക്കായിരിക്കും. ഈ സമയത്ത് വല്ലൊരു അമ്പലത്തിൽ പോവോ സരസ്വതി?
ഡയലോഗുകളിൽ മാത്രമല്ല, ഒരു മൂളലിൽ, പുഞ്ചിരിയിൽ, നോട്ടത്തിൽ, അങ്ങനെ അങ്ങനെ എല്ലാത്തിലും അദ്ദേഹത്തിന്റെ അഭിനയം കാണാം. എത്രയെത്ര കഥാപാത്രങ്ങളെ സത്യൻ അനശ്വരമാക്കി. എന്നാൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ സത്യൻ എന്ന നടന് ഒട്ടേറെ സവിശേഷതകളുണ്ടായിരുന്നു. ഒന്നാമത്തേത് വെള്ളിത്തിരയിലെ നായക സങ്കല്പത്തെ പൊളിച്ചെഴുതി എന്നതാണ്. സത്യൻ അന്തിക്കാട് രസകരമായി ഇത് പറയുന്നുണ്ട്, ആ സത്യനോട് ഈ സത്യനുള്ള കടപ്പാട് എന്ന ലേഖനത്തിൽ. മലയാളത്തിലിറങ്ങുന്ന മികച്ച കഥകളും നോവലുകളും സത്യൻ സ്ഥിരമായി വായിക്കുമായിരുന്നു എന്ന് ശങ്കരാടി പറഞ്ഞിട്ടുണ്ട്. സത്യൻ അഭിനയിച്ച പല സിനിമകളുടെയും കഥകൾ നിർദ്ദേശിച്ചത് അദ്ദേഹം തന്നെയായിരുന്നു അത്രേ. ഒരു നായകന് വേണമെന്ന് പൊതുവെ പറയാറുള്ള സൗന്ദര്യ ലക്ഷണങ്ങളൊന്നുമില്ലാതെ തന്നെ സൂപ്പർ സ്റ്റാറായ നടനാണ് സത്യൻ. നല്ല ഇരുണ്ട നിറമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒടുവിൽ ഉണ്ണികൃഷ്ണനോട് ഞാൻ ചോദിച്ചു, ഉണ്ണിയേട്ട, സത്യൻ മാഷ് നമ്മുടെ പാണ്ഡ്യനേക്കാൾ ഇരുണ്ടിട്ടാണോ? പാണ്ഡ്യൻ ഞങ്ങളുടെ മേക്കപ്പ് മാനാണ്. പാണ്ഡ്യനാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നിറം കുറഞ്ഞ സുഹൃത്ത്. തമാശ കേട്ടതുപോലെ ചിരിച്ചുകൊണ്ട് ഉണ്ണിയേട്ടൻ പറഞ്ഞു, പാണ്ഡ്യൻ വെളുത്തിട്ടല്ലേ. സ്ക്രീനിൽ പക്ഷേ പൗരുഷത്തിന്റെ പ്രതീകമായിരുന്നു സത്യൻ. പഴയ സിനിമകൾ ശ്രദ്ധിച്ചാലറിയാം, നാടകങ്ങളോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു അന്നത്തെ സിനിമ. കൃത്രിമമായി പോകാവുന്ന സംഭാഷണങ്ങൾ പോലും സ്വന്തം പ്രതിഭ കൊണ്ട് സ്വാഭാവികമായി അവതരിപ്പിച്ചിരുന്നത് സത്യനും ശങ്കരാടിയുമാണ്. കഥാപാത്രമായി മാറുക എന്നതായിരുന്നു സത്യന്റെ രീതി. ഇമേജ് ഒന്നും പ്രശ്നമല്ല. ഷീലയുടെ കാമുകനായി അഭിനയിക്കുമ്പോൾ തന്നെ അച്ഛനായും വേഷമിട്ടിട്ടുണ്ട്. പ്രേംനസീർ അതിസുന്ദരനായി അഭിനയിക്കുന്ന സിനിമയിൽ പടുവൃദ്ധനായി സത്യൻ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊന്നും തന്റെ താരപദവിക്ക് മങ്ങലേൽക്കില്ല എന്ന് അദ്ദേഹത്തിനറിയാം. അനുകരിക്കാനാവാത്ത ആത്മവിശ്വാസമാണത്. 40 വയസ്സിൽ സിനിമയിൽ വന്ന് 18 വർഷങ്ങൾ കൊണ്ട് ഒരു തലമുറയുടെ മനസ്സ് മുഴുവൻ കീഴടക്കിയ സത്യനൊപ്പം ചേർക്കാൻ ഇന്നും മറ്റൊരു പേരില്ല. മലയാള സിനിമയുടെ ആദ്യകാല ചരിത്രത്തിലെ നായക ത്രയങ്ങളായിരുന്നു പ്രേംനസീർ, സത്യൻ, ജയൻ. ഇവരിൽ പ്രേംനസീറും ജയനും അവരുടെ രൂപം കൊണ്ടും ആകാരഭംഗി കൊണ്ടും എങ്ങനെയായിരുന്നു എന്ന് നേരത്തെ സത്യൻ അന്തിക്കാട് സൂചിപ്പിച്ചതിൽ നിന്ന് വ്യക്തമായിരുന്നു. 1980 കാലഘട്ടം വരെ സത്യൻ, പ്രേംനസീർ, ജയൻ ത്രയം മലയാള സിനിമയിലെ നായക സങ്കല്പങ്ങളുടെ വേറിട്ട രൂപങ്ങളായിരുന്നു. ഓർമ്മകളിൽ ആത്മസഖി മുതൽ അനുഭവങ്ങൾ പാളിച്ചവരെ നീളുന്ന സത്യന്റെ ഉജ്ജ്വലമായ ചലച്ചിത്ര ജീവിതം ഇന്നത്തെ നായക സങ്കല്പത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രൂപവും ഭാവവും. ആസ്വാദക മനസ്സ് കീഴടക്കാൻ കലർപ്പില്ലാത്ത അഭിനയശൈലി മാത്രമേ വേണ്ടൂ എന്ന് സത്യൻ തെളിയിച്ചു. ആദ്യ ചിത്രം ത്യാഗസീമ വെളിച്ചം കണ്ടില്ല, പിന്നീട് ആത്മസഖിയിലൂടെ അരങ്ങേറി. എന്നാൽ സത്യൻ എന്ന അഭിനേതാവിന്റെ തുടക്കം 1954 പുറത്തിറങ്ങിയ നീലക്കുയിൽ ആ അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ലായിരുന്നു. അതിലൂടെ ദേശീയതലത്തിൽ മലയാള സിനിമയ്ക്ക് അംഗീകാരം നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു.
മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണ്ണി വിളക്കേ, മാടത്തിൻ മണ്ണി വിളക്കേ.
നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയിലെ പരമപിള്ള, വാഴവേമായത്തിലെ സുധി, ഒരു പെണ്ണിന്റെ കഥയിലെ മാധവൻ തമ്പി, കടൽപ്പാലത്തിലെ അച്ഛനും മകനും, അനുഭവങ്ങൾ പാളിച്ചകളിലെ ചെല്ലപ്പൻ ചേട്ടൻ, അടിമകളിലെ അപ്പുക്കുട്ടൻ നായർ, ത്രിവേണിയിലെ ദാമോദരൻ മുതലാളി, ചെമ്മീനിലെ പളനി, യക്ഷിയിലെ പ്രൊഫസർ, കരകാണാക്കടലിലെ തോമ, അങ്ങനെ അങ്ങനെ പ്രേക്ഷകനെ പിടിച്ചിരുത്തിയ എണ്ണിയാലൊടുങ്ങാത്ത കഥാപാത്രങ്ങൾ. 1912 നവംബർ 9 സത്യന്റെ ജനനം. മാനുവലിന്റെയും ലില്ലിയമ്മയുടെയും ആദ്യപുത്രൻ. വിദ്വാൻ പരീക്ഷ പാസ്സായതിനുശേഷം സ്കൂൾ അധ്യാപകനായി സെന്റ് ജോസഫ് സ്കൂളിൽ, പിന്നീട് സെക്രട്ടേറിയറ്റിൽ, അതിനുശേഷം പട്ടാളത്തിൽ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷ് പട്ടാളത്തിനുവേണ്ടി സേവനമനുഷ്ഠിച്ചു. അവിടെ നിന്ന് മടങ്ങിയ സത്യനെ നാട്ടിൽ കാത്തിരുന്നത് ക്രമസമാധാനത്തിന്റെ ചുമതല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി കമ്മ്യൂണിസ്റ്റ് വിപ്ലവ സമരങ്ങൾ കൊടുമ്പിരിക്കൊണ്ട 47 കാലഘട്ടത്തിൽ ആലപ്പുഴയിൽ പോലീസ് ചുമതല സത്യനായിരുന്നു. പോലീസിലായിരിക്കെ തന്നെ നാടകങ്ങളിൽ അഭിനയിച്ചു. സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതർ എന്ന സംഗീത സംവിധായകൻ വഴി പല സിനിമാ പ്രവർത്തകരെയും സമീപിച്ചു. പ്രശസ്ത തിരക്കഥാകൃത്ത് ജോൺ ബോൾ സഫാരി ചാനലിൽ സത്യനെ അനുസ്മരിച്ചത് ഇങ്ങനെയാണ്.
സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതരാണ്. പൗരുഷം കത്തി നിൽക്കുന്ന ആകാര സൗഷ്ഠവവും കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന വ്യക്തിത്വമാർന്ന രൂപ പ്രകൃതവുമുള്ള സത്യനേശൻ നാടാരിൽ ഒരു നല്ല നടൻ ഉണ്ടാകാം എന്ന് കണ്ടെത്തുന്നത്. അദ്ദേഹം അതിനു മുമ്പ് തന്നെ ചെറിയ നാടകങ്ങളിൽ തന്റെ അഭിനയ സാധ്യതകളെ അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്തിരുന്നു.
മലയാള സിനിമയുടെ ചരിത്രത്തിൽ സത്യൻ മറ്റൊരു സംഭാവന കൂടി നൽകിയിട്ടുണ്ട്. അത് സിനിമയോടുള്ള ആത്മസമർപ്പണമാണ്, കലയോടുള്ളത്. അതും ഇങ്ങനെ സിനിമയുടെ അത്യുന്നതങ്ങളിൽ നിൽക്കുമ്പോഴും അധികമാരും അറിയാതെ രക്താർബുദത്തിന്റെ ദുരിതങ്ങൾ പേറുകയായിരുന്നു സത്യൻ. 1970 രോഗം സ്ഥിരീകരിച്ചത്. ഡോക്ടർമാർ വിശ്രമം നിർദ്ദേശിച്ചെങ്കിലും അതൊന്നും കാര്യമാക്കാതെ സത്യൻ അഭിനയം തുടർന്നു. അവസാനകാലത്ത് അസുഖത്തിന്റെ കാഠിന്യം ശരീരത്തെ തളർത്തിയെങ്കിലും ഒന്നും മനസ്സിന് ബാധിക്കാതിരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. പല സിനിമകളും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അനുഭവങ്ങൾ പാളിച്ചവൾ, കരകാണാക്കടൽ, പഞ്ചവൻകാട് തുടങ്ങിയ സിനിമകളിലെല്ലാം അഭിനയം പാതിവഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. എന്നാലും ഏറ്റെടുത്ത പടം എങ്ങനെയും പൂർത്തിയാക്കണമെന്ന ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ജോൺ പോൾ പറയുന്നു,
കുട്ടിയെടുത്ത ചിത്രീകരണ വേളയിൽ ഒരുപാട് കോപ്പുകളും മറ്റുമെല്ലാം എടുത്തുകൊണ്ട് ഗ്രാമ്യ നൃത്തങ്ങളിൽ ചുവട് വെക്കുന്ന ഒരു കഥാപാത്രമായിട്ട് അപ്പുണ്ണി എന്ന് പറഞ്ഞ കഥാപാത്രത്തെ ആടേണ്ടതുണ്ട്. സത്യന്റെ രോഗാവസ്ഥ അറിയാവുന്നതുകൊണ്ട് മേനോൻ പറഞ്ഞു, അത് എടുത്തു വെക്കുന്നതും രണ്ടോ മൂന്നോ ക്ലോസപ്പിലും മാഷ നിന്നാ മതി, ബാക്കി ഞാൻ ഡ്യൂപ്പ്. ഡ്യൂപ്പോ? ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിന് ഡ്യൂപ്പോ? കർണക്കൊറ്റിക്കിട്ട് അടിക്കുന്നു, ഞാൻ തന്നെ അത് അഭിനയിക്കും എന്ന് പറഞ്ഞ് ഉള്ളിലെ രോഗാവസ്ഥയുടെ ക്ലേശം മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം ആ കഥാപാത്രമായിട്ട് നടഞ്ഞാടുകയായിരുന്നു. കുമാരം എല്ലാ ദിവസവും രാത്രി അദ്ദേഹം മുറിയിലല്ല കിടന്നുറങ്ങിയിരുന്നു. പകൽ മുഴുവൻ അഭിനയിച്ചു കഴിഞ്ഞ ശേഷം നേരെ കാറെടുത്ത് അവിടെ അടുത്തുള്ള ആശുപത്രിയിൽ പോയി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുകയാണ്. രാവിലെ വരെ രക്താർബുദം മൂലം ജീർണമായിക്കൊണ്ടിരിക്കുന്ന ആ രക്തം ഊറ്റിക്കളഞ്ഞ് പുതിയ രക്തം ഉള്ളിലേക്ക് ആവാഹിച്ചെടുത്ത് അതിന്റെ ഊർജവുമായി വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ അഭിനയിക്കുക.
മദ്രാസിലെ അനുഭവങ്ങൾ പാളിച്ചകൾ അഭിനയിക്കുന്നതിനിടെ സത്യൻ രക്തം ഛർദ്ദിച്ച് തലകറങ്ങി വീണു. ഒറ്റയ്ക്ക് സ്വയം കാറോടിച്ച് ആശുപത്രിയിൽ പോയി. ചെന്നൈയിലുള്ള KG ആശുപത്രിയിലായിരുന്നു ചികിത്സ തേടിയത്. കാണാൻ വന്ന മക്കളോട് എനിക്കൊന്നുമില്ല, ഞാൻ ഉറങ്ങട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ പിന്നീട് അദ്ദേഹം ഉണർന്നില്ല. 1971 June 15 പുലർച്ചെയായിരുന്നു 59-ാമത്തെ വയസ്സിൽ സത്യൻ എന്ന താരനക്ഷത്രം പൊലിഞ്ഞത്. മനുഷ്യഗന്ധമുള്ള സിനിമകളും കഥാപാത്രങ്ങളും ബാക്കി.